നമുക്കെല്ലാവർക്കും റോമർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ 1 മുതൽ 12 വരെയുള്ളതായ വേദഭാഗങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. ദ എപ്പിസ്റ്റിൽ ഓഫ് റോമൻസ് ചാപ്റ്റർ 2 verses 1 to 12. It's a very powerful passage. As I always tell you, the epistle of Romans is always powerful. ഇപ്പൊ നമ്മൾ ഈ വായിച്ചു കേട്ട 1 മുതൽ 12 വരെയുള്ളതായ വേദവാക്യങ്ങൾ മേ ബി സം ഓഫ് അസ് മൈറ്റ് നോട്ട് ബി ഏബിൾ ടു അക്സെപ്റ്റ് ഇറ്റ്. കാരണം അത്ര ആഴമേറിയ ചില കാര്യങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ 1 വാക്യം ഇപ്രകാരം വായിക്കുന്നു, അതുകൊണ്ട് വിധിക്കുന്ന ഏതു മനുഷ്യനുമായുള്ളവേ നിനക്ക്. അപ്പം അപ്പോസ്തലനായ പൗലോസ് നാരോയിങ് ഇറ്റ് ഡൗൺ 21-ാം വാക്യത്തിൽ 1:21 ഹി ഈസ് യൂസിങ് എ തേർഡ് പേഴ്സൺ പ്ലൂറൽ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടു. സോ ദ കോണ്ടെക്സ്റ്റ്, ദ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ്, പോൾ ഈസ് ടോക്കിംഗ് അബൌട്ട് ജെന്റൈൽസ് പീപ്പിൾ ഹൂ ഇഫ് ദേ വോണ്ടഡ് ടു നോ ഗോഡ് യെസ് ത്രൂ ജനറൽ റെവലേഷൻ ദേ കുഡ് ഹാവ് നോൺ ഗോഡ്. അപ്പോൾ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും, അപ്പോൾ ദർ ഈസ് എ ഫാക്ട് ദാറ്റ് അവർക്ക് ദൈവത്തെ അറിയുവാനുള്ളതായ ആ ഒരു ആഗ്രഹം ആർക്ക് കൊടുത്തിട്ടുണ്ട്? ജെന്റൈൽസിന് ദൈവം കൊടുത്തിട്ടുണ്ട്. എന്നാൽ 2-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ പോൾ ഈസ് നാരോയിങ് ഇറ്റ് ഡൗൺ നിനക്ക്. സോ ഫ്രം തേർഡ് പേഴ്സൺ പ്ലൂറൽ ടു എ സെക്കൻഡ് പേഴ്സൺ പ്ലൂറൽ. സോ നൗ ഹി ഈസ് മോർ ഫോക്കസ്ഡ് ടു ദ ജ്യൂസ്. സോ ദർ ഈസ് എ റീസൺ. നമുക്കറിയാമല്ലോ, ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഒരു ദൈവിക സഭയാണെങ്കിൽ പോലും വ്യാപിച്ചു കിടക്കുന്ന മൾട്ടിപ്പിൾ ചർച്ചസിന് അപ്പോസ്തലനായ പൗലോസ് എഴുതുന്ന ലേഖനമാണ് ഇത്. സോ ദർ ഈസ് ഓൾവേസ് എ മിക്സ് ഓഫ് ജ്യൂസ് ആൻഡ് ജെന്റൈൽസ്. ദർ ഈസ് എ മിക്സ് ഓഫ് ജ്യൂസ് ആൻഡ് ജെന്റൈൽസ്. അപ്പം ഒരു സഭയ്ക്കകത്ത് യഹൂദന്മാരും ജാതികളും ഉള്ളപ്പോൾ എപ്പോഴും ദൈവത്തെ അറിയാവുന്ന ഒരു കൂട്ടരാണ് യഹൂദന്മാരെങ്കിലും അവർക്ക് ജാതികളെ പറ്റി ചില തെറ്റായ ചിന്തകളുണ്ടായിരുന്നു. അതായത് ഈ ദൈവസഭയ്ക്കകത്ത് 2 കൂട്ടർ വന്നവളുടെ വലിയ കുഴപ്പമായത്. ഇവര് വിചാരിച്ചു, യഹൂദന്മാർ വിചാരിച്ചു, ഞങ്ങൾ ആരാ? ദൈവത്തിൻ്റെ പ്രിയമക്കളാണ്. ഞങ്ങളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പൊസഷനാണ്. അപ്പോൾ ഈ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നതായ കാര്യങ്ങൾ, യെസ്, ഇതെല്ലാം ആർക്ക് വേണ്ടിയുള്ളതാ? ഈ ദൈവകോപം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, അത് ജെന്റൈൽസിന് വേണ്ടി, ജാതികൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അതൊരു യഹൂദന്മാരുടെ ഒരു വിശ്വാസമായിരുന്നു. ഇറ്റ് വാസ് എ ജൂയിഷ് ബിലീഫ്. ഇറ്റ് വാസ് എ പോപ്പുലർ ജൂയിഷ് ബിലീഫ് ദാറ്റ് ജൂസ് വിൽ നോട്ട് ബി ട്രീറ്റഡ് ബൈ ഗോഡ് സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻ്റ് ഫ്രം ദോസ് ഓഫ് ദ ജെന്റൈൽസ്. ജാതികൾക്ക് എന്തുമാത്രം ദൈവകോപം അവരുടെ ജീവിതത്തിന്മേൽ വന്നാലും ദൈവം ഞങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കുന്നത് കൊണ്ട് വി വിൽ നോട്ട് ബി ട്രീറ്റഡ് as those of Gentiles. But Paul is making a very powerful statement in these verses, that for God is impartial and he judges every person according to his works. Do we hear that? ഇതിൻ്റെ കൺക്ലൂഷൻ ആപ്ലിക്കേഷൻ ഞാൻ അവസാനം പറയാം. യഹൂദന്മാർ ചിന്തിക്കുന്നത് ഞങ്ങൾ വ്യത്യസ്തരാണ്, ഞങ്ങൾ ദൈവത്തിൻ്റെ പ്രിയ മക്കളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ദൈവകോപത്തിൽ ഇച്ചിരിയൊക്കെ എന്തുണ്ടാകും, കൺസെഷൻ ഉണ്ടാകുമെന്നുള്ളതായ ഒരു ചിന്താഗതി ഈ യഹൂദന്മാരെ ഭരിച്ചിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. ഇറ്റ് വാസ് എ പോപ്പുലർ ജൂയിഷ് ബിലീഫ്. എന്നാൽ പോൾ സ്റ്റാർട്ട്സ് ഓഫ് വെരി പവർഫുള്ളി, ലെറ്റ്സ് ഓൾ ലുക്ക് ഇൻ ടു ദാറ്റ് വേഴ്സ്. അതുകൊണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ചോദ്യം എന്താ, ആ എന്തുകൊണ്ട്? ഇത് എപ്പോഴും നമ്മൾ പറയുന്നതാ, വെൻ യു സീ എ ദെർഫോർ, വെൻ യു സീ അതുകൊണ്ട്, യു ഷുഡ് ഓൾവേസ് ആസ്ക് എ ക്വസ്റ്റ്യൻ വൈ. സോ യു ഷുഡ് ഗോ ബാക്ക് ടു ദ ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ ആ എന്തുകൊണ്ടെന്നുള്ളതായ ആശയം ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നു. കാര്യം യഹൂദന്മാരുടെ ചിന്ത ഈ ദൈവകോപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കു വേണ്ടി മാത്രമേ ഉള്ളൂ, ജെന്റൈൽസിന് വേണ്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളതായ ഒരു ചിന്താഗതിയിൽ യഹൂദന്മാർ ജീവിക്കുന്നത് കൊണ്ട് ആത്മാവിൽ അപ്പോസ്തലനായ പൗലോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു, നോ, ഐ ആം ഇംപാർഷ്യൽ ഇൻ മൈ ജഡ്ജ്മെന്റ്. ഐ എം നോട്ട് പാർഷ്യൽ. സോ ഹിയർ വി റീഡ്, അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ. ഡു വി ഹിയർ ഹൗ ഇറ്റ് ഗോസ്? ബെന്റാങ്കൾ, ക്യാൻ യു റീഡ് ഇൻ ഇംഗ്ലീഷ് ദാറ്റ്? എന്തുവാ പറയുന്നത്? അപ്പം യു ആർ ഇൻഎക്സ്ക്യൂസബിൾ, വിച്ച് മീൻസ് യു ആർ വിത്തൗട്ട് എനി എക്സ്ക്യൂസ്. ഹിയർ ഇൻ ദ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് ഹി ഈസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ജെന്റൈൽസ്, ബട്ട് ഹി ഈസ് സ്പെസിഫിക്കലി ടോക്കിംഗ് അബൌട്ട് ദ ജൂസ്. വായിച്ചേ. I want all of us to, you know, truly understand this scripture. അതുകൊണ്ട് വിധിക്കുന്ന ഏതു മനുഷ്യനുമായുള്ളവേ, നിനക്ക് പ്രതിവാദം പറവാൻ ഇല്ല. അപ്പോൾ അന്യനെ വിധിക്കുന്നതിൽ, അപ്പൊ ഇവിടെ ആരാ അന്യൻ? ജാതികൾ. അപ്പോൾ യഹൂദന്മാരുടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, യഹൂദന്മാരെ വിധിക്കുന്ന നീ, യു മൈറ്റ് ബി അക്യൂസിംഗ് ജെന്റൈൽസ്. യു മൈറ്റ് ബി അക്യൂസിംഗ് ജെന്റൈൽസ് ബിക്കോസ് യു മൈറ്റ് ബി തിങ്കിങ് ദാറ്റ് ഐ ആം, വി ആർ, ഓർ ഐ ആം എ സ്പെഷ്യൽ പേഴ്സൺ, വി ആർ എ സ്പെഷ്യൽ പീപ്പിൾ ഓഫ് ഗോഡ്. ബട്ട് ഹിയർ God is very powerfully, specifically speaking through Paul. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. എന്തുവിടെ പറഞ്ഞിരിക്കുന്നത്? അന്യനെ വിധിക്കുന്ന നീ നിന്നെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇനി അടുത്ത വാക്യം, വിധിക്കുന്ന നീ അതു തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ കൺമുൻപിൽ ഈസ് ദർ എനി ഡിഫറൻസ് ബിറ്റ്വീൻ ജ്യൂസ് ആൻഡ് ജെന്റൈൽസ്? ദർ ഇസ് നോ ഡിഫറൻസ്. സഭയ്ക്ക് ഡിവിഷൻ കൊണ്ടുവരാൻ പറ്റും. സഭയ്ക്ക് വേണമെങ്കിൽ ഒരു സഭയ്ക്കകത്ത് ഡിവിഷൻ കൊണ്ടുവരാൻ പറ്റും. ബട്ട് വെൻ ഗോഡ് ലുക്സ് അറ്റ്, ഹി ലുക്സ് അറ്റ് as everyone is equal, everyone is same. ഒരു വാക്യം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്നു, എടുക്കാം. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായമാണെന്ന് തോന്നുന്നു. ഒന്ന് വായിച്ച്, യേശു പറയുന്നൊരു കാര്യമാണ്. 7:1 വായിച്ച്, ആ 7:1-2 വായിച്ചു.
അഞ്ച്
വരെ വായിച്ചു.
Or how can you say to your brother, let me remove the speck from your eye, and look, a plank is in your own eye. Hypocrite, first remove the plank from your own eye, then you will see clearly to remove the speck from your brother's eye.
Hope you all understood this. ഒന്നുകൂടി മലയാളത്തിൽ വായിക്കുമ്പോൾ വായിച്ചാട്ട് ആരിലും ഉറക്കെ വായിക്കണേ. ഈ വേദവാക്യങ്ങൾ നമ്മൾ ശരിക്കും കേൾക്കണം. എന്തുവാ യേശു തന്നെ യേശുവിൻ്റെ വായ കൊണ്ട് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളായത്. യാ വായിച്ചാട്ട്. ആ അപ്പം എന്തോ അതിൻ്റെ അർത്ഥം എന്താ? അപ്പോസ്തലനായ പൗലോസ് പറയുന്നതിൻ്റെ വേറൊരു പരിഭാഷ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വേറൊരു അർത്ഥത്തിൽ യേശു തന്നെ പറയുക, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യരുത്? ആ അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ദൈവം ജഡ്ജ് ചെയ്യാതിരിക്കണമെങ്കിൽ ഈ ലോകത്തിൽ നമ്മൾ യെസ് വി ഓൾ വിൽ ഹാവ് ടു സ്റ്റാൻഡ് ബിഫോർ ഗോഡ്, വി ഓൾ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ബട്ട് ഐ ബിലീവ് ആസ് വി ലിവ് ഓൺ ദിസ് എർത്ത്, നമ്മുടെ ഈ മരുപ്രയാണ യാത്രയിൽ നമ്മൾ വിധിക്കപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്? മറ്റൊരു വ്യക്തിയെ വിധിക്കണമോ? വിധിക്കരുത്. ഇവിടെ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യരുത്? വിധിക്കരുത്. അടുത്തത് ഊ നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നമ്മളിത് മനസ്സിലാക്കണം. പ്രിയ ദൈവമക്കളെ, ഇന്നലെ ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു ഒരു സംസാരം ഉണ്ടായി. തിയറിയുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്താലും അത് ഞങ്ങളുടെ പിള്ളേരിലേക്ക് എന്ത് ചെയ്തില്ല. പക്ഷെ ലോകം അത് നമ്മളെ പഠിപ്പിക്കുന്നില്ല. ഞാൻ അറിഞ്ഞിരിക്കുന്നതായ അനുഭവം അത് നമ്മളെ പഠിപ്പിക്കുന്നില്ല. നീ കൊയ്യുന്നത് എന്ത് ചെയ്തിരിക്കും? വിതച്ചിരിക്കും. അതിന് യാതൊരു ഡൗട്ടും ഇല്ല. ഓ സോറി, നിങ്ങൾ വിതയ്ക്കുന്നത് എന്ത് ചെയ്യും? നിങ്ങൾ വിതയ്ക്കുന്നത് വാട്ട് എവർ യു സോ യു വിൽ റീപ്പ്. ഇവിടെ യേശു പറയുകയാണ് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ എന്ത് ചെയ്യും? നിങ്ങളെയും വിധിക്കും. ഇനിയും അടുത്ത ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നു യേശു, നിങ്ങൾ അളക്കുന്ന അളവിനാൽ. ഓ മൈ ഗുഡ്നസ്, ദിസ് ആർ ആക്ച്വലി യുനോ, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും എന്ത് ചെയ്യും? ഐ ബിലീവ് ആക്ച്വലി ഇറ്റ് ഈസ് പ്രാക്ടിക്കലി ഇൻ ഓൾ ദ ആസ്പെക്ട് ഓഫ് അവർ ലൈഫ്. നീ നിൻ്റെ ഒരു സഹോദരനെ അളന്നാൽ, ദൈവദാസനെ നീ അളന്നാൽ, ദൈവം നിന്നെ അതോണക്ക് അളക്കും. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കിയേ പോകാവൂ. നീ ഏത് മെഷർമെൻറ്റ് വെച്ചാ നിൻ്റെ കൂട്ടു സഹോദരി അളക്കുന്നത്? ഏത് മെഷർമെൻറ്റ് വെച്ചാ നിൻ്റെ കൂട്ടു സഹോദരനെ നീ അളക്കുന്നത്? അതേപോലെ ദൈവം നിന്നെ അളക്കുന്നത്. യഹൂദന്മാരുടെ വലിയൊരു കുഴപ്പമായിരുന്നു, വർഷങ്ങളായിട്ട് പാരമ്പര്യം ഞങ്ങൾക്കുണ്ട്. എന്നാൽ നമ്മൾ ഈ പഴയ നിയമം വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, ഡിഡ് ഗോഡ് ഫൈൻഡ് എനിത്തിങ് ഡിഫറെൻ്റ് ഇൻ പീപ്പിൾ ഓഫ് ഇസ്രായേൽ? ഇപ്പം ഇസ്രായേൽ എന്നുള്ള പേര് വന്നത് തന്നെ നമ്മൾ ഇന്നലെ ചിന്തിച്ചായിരുന്നു. അപ്പോൾ ഡിഡ് ഗോഡ് ഫൈൻഡ് എനിത്തിങ് ഡിഫറെൻ്റ്, എനിത്തിങ് സ്പെഷ്യൽ ഇൻ ദോസ് പീപ്പിൾ? നോ. There were so many other nations, but God, in His grace, He just chose this people group. Later on, they were known as people of Israel, right? So there is no difference in the sight of God. അപ്പോൾ ഒരു വ്യത്യാസവും ദൈവത്തിൻ്റെ കൺമുൻപിൽ ഇല്ല. യഹൂദനാണെങ്കിലും ജാതീയനാണെങ്കിലും ദൈവം നോക്കുമ്പോൾ ദേ ആർ ഓൾ എന്താ? ഈക്വൽ. ഇനി വായിക്കണം മൂന്നാം വാക്യം മലയാളത്തിൽ വായിച്ചേ. ആ ഓ സ്വന്തം കണ്ണിലെ എന്താ? ഓ നിങ്ങൾ ഒന്ന് പറഞ്ഞേ എന്നോട്. അതിനോ ദീസ് ആർ നമുക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇതൊക്കെ, പക്ഷെ നമ്മൾ കേട്ടാലേ പറ്റൂ. ഇതൊക്കെ സ്വന്തം കണ്ണിൽ എന്തിരിക്കുക? കോൾ ഇരിക്കുക. അപ്പൊ ഈ സംഗതി സ്വന്തം കണ്ണിൽ ഇരുന്നിട്ട് ഇപ്പൊ ഞാൻ പാസ്റ്റർ, എന്റെ കണ്ണിൽ എന്താ, നിങ്ങൾ അങ്ങ് വിചാരിച്ചു എന്നെ പറയുമ്പോൾ കുഴപ്പമില്ലല്ലോ. സോ ഐ ഹാവ് ടു കോൾ ഇൻ മൈ ഐസ്, റൈറ്റ്? അപ്പൊ ഞാൻ വിശ്വാസികളുടെ കോൾ എടുക്കാൻ വേണ്ടി ചെല്ലുവോ? അപ്പൊ ജാക്കിൽ നമ്മൾ കുഴപ്പമില്ലല്ലോ, ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ. ജസ്റ്റ് യൂസിങ് യു ആസ് എൻ എക്സാമ്പിൾ. സോ ഐ ഹാവ് ടു കോൾസ് ഓൺ മൈ ഐസ്, റൈറ്റ്? അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഞാൻ ജാക്കിന്, ഓ മാൻ, ദിസ് ഗേൾ, യു നോ, ഷീ ഈസ് സംതിങ് ഡിഫറെൻറ്റ്. അപ്പോൾ എൻ്റെ ഈ സംഗതി ഇവിടെ ഇരുന്നിട്ട് ഞാൻ ജാക്കലിൻ്റെ കണ്ണിൽ എന്തെടുക്കാൻ വേണ്ടി പോവാ? ഇന്ന് നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം അതാ. നമ്മൾ ആരാണെന്ന് ആദ്യമേ മനസ്സിലാക്കണം. അതല്ലെങ്കിൽ ഞാൻ ഈ ഒരു ചിന്താഗതിയോടുകൂടി ജാക്കലിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദൈവം എന്നെ അതുപോലുള്ളതായ മെഷർമെൻ്റ് വെച്ച് അളക്കുന്നത്, അതുപോലെ തന്നെയാണ് ദൈവം എന്നെ എന്ത് ചെയ്യുന്നത്, വിധിക്കുന്നത്. ഇനിയും നാലാം വാക്യം വായിച്ചേ. ആ ആ അപ്പൊ ഇങ്ങനെയുള്ളൊരു കൂട്ടരെ കർത്താവായ യേശു ക്രിസ്തു വിളിക്കുന്ന ഒരു പേരുണ്ട് കേട്ടോ. അഞ്ച് നമുക്ക് ഇഷ്ടപ്പെടും. അയ്യോ, അപ്പൊ ഇതിൽ രണ്ട് കാര്യമാണ് ഈ വാക്കിൽ, ഈ ഒരൊറ്റ വാക്കിൽ യേശു ക്രിസ്തു ഇവരെ വിളിക്കുന്ന രണ്ട് പേര് വെച്ചാ. ഇവരായിച്ചില്ലേ ആരാ? ഓ, ഈ വേർഡ്, ഈ വേർഡ് ആൻറ്റി വായിച്ചു. ഇവരാരാ? കപടഭക്തിക്കാരല്ലേ. അപ്പോൾ ഇവരാരായിച്ചില്ല? ഇവർ ഭക്തിയുള്ളവരാ. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം കപടഭക്തിക്കാരാ എന്ന് വെച്ചാൽ ഇവർക്ക് എന്തുണ്ട്? ഭക്തിയുണ്ട്. പക്ഷെ യേശുവിൻ്റെ കൺമുൻപിൽ, ഇൻ ദ പെർസ്പെക്റ്റീവ് ഓഫ് ഗോഡ്, ദേർ ഭക്തി എങ്ങനെയുള്ളതാ? വി വിൽ ഗോ ബാക്ക് ടു ബുക്ക് ഓഫ് റോമൻസ്. അപ്പോൾ യഹൂദൻ നോക്കുമ്പോൾ ജാതികൾക്ക് എപ്പോഴും പ്രശ്നമാണ്. ജാതികൾക്ക് എന്താ എപ്പോഴും? അവർക്ക് എപ്പോഴും ആ ഒരു കണ്ണോടുകൂടിയ ജാതികളെ നോക്കാൻ പറ്റത്തുള്ളൂ. ഒരു സഭയിലിരുന്ന് ആരാധിക്കുക, ഒരേ സഭയിലിരുന്ന് ദൈവജനം കേൾക്കുക, ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഈ യഹൂദന്മാർക്ക് ജാതികളെ അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഒന്നാം അധ്യായം എഴുതി തുടങ്ങിയപ്പോഴേക്ക് ഇവർക്ക് ഭയങ്കര സന്തോഷം. വാവ്, ദൈവകോപം, ദൈവകോപം, അത് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമാണ്. എന്നാൽ ആത്മാവിൽ അപ്പോസ്തലനായ പൗലോസ് ഇത് വിവേചിച്ചറിയുവാനിടയായി തീർന്നു. പിന്നെ വായിക്കുകയാണ്, നിനക്ക് പ്രതിവാദിപ്പാൻ ഒന്നുമില്ല, നിനക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ എക്സ്ക്യൂസ് പറയുവാൻ ഒന്നുമില്ല. ജാതിയനാണെങ്കിലും യഹൂദനാണെങ്കിലും ഗോഡ് ഈസ് ഇംപാർഷ്യൽ ഇൻ ഹിസ് ജഡ്ജ്മെന്റ്. ഇനി രണ്ടാം വാക്യം. ആ ആ ആ അപ്പം ദൈവത്തിൻ്റെ വിധി എന്ന് പറഞ്ഞാൽ, ഗോഡ്സ് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ, അത് എങ്ങനെയുള്ള ജഡ്ജ്മെന്റാ? സത്യാനുസരണമായിട്ടുള്ള ജഡ്ജ്മെന്റാ, സത്യാനുസരണമായിട്ടുള്ളതായ ജഡ്ജ്മെന്റാ. വിച്ച് മീൻസ് ഗോഡ്സ് ജഡ്ജ്മെന്റ് is according to the truth of God. According to the truth of God, and he must fairly assess the works of every person. The manushyanu venamengil partiality kaanikkam, pastorku venamengil partiality kaanikkam, pakshe devathinte munpil nammal kadannu varumbol devathine endilla partiality, devathine illa. ഹൃദയമക്കൾ, നമ്മളിത് മനസ്സിലാക്കണം, നമ്മളിത് മനസ്സിലാക്കിയേ പോകാവൂ. സഹോദരന്മാരെ സ്നേഹിക്കുന്നതിൽ, സഹോദരിമാരെ സ്നേഹിക്കുന്നതിൽ, പാസ്റ്റർ വിശ്വാസികളെ സ്നേഹിക്കുന്നതിൽ പാർഷ്യാലിറ്റി കാണിക്കരുത്. കാര്യം, നമ്മൾ പാർഷ്യാലിറ്റി കാണിച്ചാൽ യു ആർ മെഷറിങ്, യു ആർ ഓൾറെഡി പുട്ടിങ് എ മെഷർമെൻറ്റ് ഇൻ അതർ പീപ്പിൾസ് ലൈഫ്. വുട്ട് ഈസ് ഹാപ്പനിങ്? ഗോഡ് വിൽ മെഷർ യു വിത്ത് ദ സെയിം measurement. ഞാൻ ജാക്കിലിനെ വിധിച്ചാൽ, ഞാൻ ബെനറ്റങ്ങളിനെ വിധിച്ചാൽ, ദൈവം എന്നെ നോക്കുമ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ മാത്രമേ ദൈവം എന്ത് ചെയ്യത്തുള്ളൂ, ആ ഒരു കൺസെപ്റ്റിൽ മാത്രമേ ദൈവം എന്ത് ചെയ്യത്തുള്ളൂ, നമ്മളെ. അപ്പൊ നോക്കണം, ദൈവത്തിൻ്റെ വിധി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് സത്യാനുസരണമായിട്ടുള്ളതായ ജഡ്ജ്മെൻ്റ് ആണ്. ഇനി മൂന്നാം വാക്യം. ആ ആ ആ Now Paul is asking a question to the Jews. Paul is asking a question to the Jews. നമുക്ക് നിർത്തി നിർത്തി വായിക്കാം. ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും. അപ്പം ഏത് വക പ്രവർത്തിക്കുന്നവരെ? ഇങ്ങനൊരു ചിന്ത യഹൂദന്മാർക്കുണ്ട്, ഈ ദൈവിക ന്യായവിധി ആർക്കു വേണ്ടി മാത്രമുള്ളതാ? അപ്പോൾ നീ ഈ ഒരു ചിന്തയിലായിരിക്കുമ്പോൾ തന്നെ ദൈവം തന്നെ ഈ യഹൂദന്മാരോടൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്താ? ആ വക പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും വിധിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയുമെന്ന് നിനക്ക് തോന്നുന്നുവോ? വാട്ട് ഈസ് ദിസ് ആക്ച്വലി? ഹി ഈസ് ആസ്കിംഗ് എ ക്വസ്റ്റ്യൻ. ക്യാൻ വി എസ്കേപ്പ് ഓർ ക്യാൻ യു എസ്കേപ്പ് ഫ്രം ദ ഇംപാർഷ്യൽ ജഡ്ജ്മെൻ്റ് ഓഫ് ഗോഡ്? നോ. No, we just cannot escape the impartial judgment of God. The verse 4 is even very powerful. Allah, ni bhai jai. Ha. 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 Ava nokane. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഈ യഹൂദന്മാർ, പീപ്പിൾ ഓഫ് ഇസ്രായേൽ, വേർ ചോസൺ ബൈ ഗോഡ് ബൈ ഹിസ് ഗ്രേസ്. അനേകം നേഷൻസ് ആ സമയത്തുണ്ടായിരുന്നിട്ടും ഈ ഒരു ജനതയെ ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ, അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ, അത് ദൈവത്തിൻ്റെ ദയയുടെ അടിസ്ഥാനത്തിൽ, ദൈവത്തിൻ്റെ കരുണയുടെ അടിസ്ഥാനത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്. ഇനിയും എന്നാൽ ഈ ഒരു സംഗതി ആരും മനസ്സിലാക്കുന്നില്ല. യഹൂദന്മാർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ ക്ഷമ, ദൈവത്തിൻ്റെ ദീർഘശാന്തി എന്താ ചെയ്യേണ്ടത് യഹൂദന്മാരെ? മാനസാന്തരത്തിലേക്ക് എന്ത് ചെയ്യണം? വായിക്കണം. അപ്പം ഈ ഒരു കോണ്ടക്സിൽ യഹൂദന്മാർ ചിന്തിക്കുമ്പോൾ അവരെ ഭരിക്കേണ്ടതായ ചിന്ത ഇതായിരുന്നു: ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ജഡ്ജ്മെൻ്റ് അനുഭവിക്കുന്നില്ലെങ്കിൽ, ദൈവത്തിൻ്റെ ന്യായവിധി റിവീല് ചെയ്യേണ്ടതായ രീതിയിൽ റിവീല് ചെയ്യുന്നില്ലെങ്കിൽ, അതിൻ്റെ കാരണം ഞാനൊരു വ്യത്യസ്തനായതുകൊണ്ടല്ല, ഞാൻ ദൈവത്തിൻ്റെ ഒരു സ്പെഷ്യൽ കൂട്ടമായതുകൊണ്ടല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ദയ ഒന്നുകൊണ്ട് മാത്രമാണ്, ദൈവത്തിൻ്റെ ദീർഘശാന്തി കാരണമാണ്, ദൈവത്തിൻ്റെ എന്ത് കാരണമാണ്? ദയയും ക്ഷമയും ദീർഘശാന്തിയും മുഖാന്തരമാണ് ഈ ദൈവിക കോപം എന്നിലേക്ക് എന്ത് ചെയ്യാത്തേ സംഭവിക്കാത്തത്. ഞാൻ ഇന്നലെയല്ല, പല പ്രാവശ്യം ഞാൻ ഈ ദൈവസഭയിൽ പറഞ്ഞിട്ടുള്ളത് കാര്യമാണ്, നമ്മൾ ഈ ഗ്രേസ് നമ്മളൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കരുത്. ഇപ്പം ഇന്നലെ ഞാൻ പറഞ്ഞു, ഒരു ചൈനീസ് കോളർ വാച്ച്മാൻ നീ അദ്ദേഹം പറഞ്ഞത്, ഇന്ന് ഗ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് വി ഗെറ്റ് ഇറ്റ് ഫ്രം ദ സൂപ്പർ മാർക്കറ്റ്സ്. ഇറ്റ്സ് വെരി ചീപ്പ്. കാരണം നമ്മൾ ദൈവവചനം വായിച്ച് നമുക്ക് ഭയങ്കര അറിവാണ്. കാര്യം മൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ഗ്രേസ്, അബണ്ടൻസ് ഇൻ ഗ്രേസ്. ദൈവത്തിൻ്റെ വഴി വിട്ടുപോയാലും ഈ ദൈവിക കൃപയും ദൈവിക ക്ഷമയും നമ്മെ എന്ത് ചെയ്യും? മറച്ചുകൊള്ളും എന്നുള്ളതായ ഒരു ചിന്താഗതി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഭരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, നാലാം വാക്യം നമ്മളെ പഠിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ ദയയും ദൈവത്തിൻ്റെ ക്ഷമയും ദീർഘശാന്തിയും നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ എന്തിലേക്ക് അടുപ്പിക്കണം? മാനസാന്തരത്തിലേക്ക്. എന്ന് വെച്ചാൽ ഇന്ന് ഒരു ഞായറാഴ്ച ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ഞായറാഴ്ചയാണ്. നാളെ മൺഡേ എന്ന് പറയുന്നത് ആ ഒരു ദിവസം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് മാനസാന്തരത്തിലേക്ക് അടുക്കുവാൻ വേണ്ടിയുള്ളതായ ഒരു ദിവസമാണ്. യേശുവിനെ ഒന്നും കൂടി അറിയുവാൻ വേണ്ടിയുള്ളതായ ഓ നിങ്ങളെല്ലാവരും ഉറങ്ങുവാന്നു. ഞാനത് ആദ്യമേ പറഞ്ഞത്, നമ്മളെ സന്തോഷിപ്പിക്കുന്നതായ വാക്യങ്ങളല്ല റോമാലേഖനം. എന്നാൽ ഈ റോമാലേഖനം നമ്മൾ പഠിച്ചിരിക്കണം, ശരിക്കും പഠിച്ചിരിക്കണം, ശരിക്കും വായിച്ചിരിക്കണം. നമ്മുടെ ഇടയിലുള്ളതായ വലിയൊരു ചിന്താഗതിയാണ്, വി ആർ എ സ്പെഷ്യൽ പീപ്പിൾ. നമ്മൾ പെന്തക്കോസ്തിൻ്റെ അനുഭവമുള്ളവരാ, അങ്ങനെയുള്ളതായ ചിന്താഗതികളിൽ നമ്മൾ ജീവിക്കുന്നവരാ. പക്ഷെ വളരെ ശക്തമായ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, ദൈവത്തിൻ്റെ ദയയും ദൈവത്തിൻ്റെ ദീർഘശാന്തിയും ദൈവത്തിൻ്റെ ക്ഷമയും ഓരോ വ്യക്തിയെ കർത്താവിങ്കിലേക്ക് അടുപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. എന്നാൽ അഞ്ചാം വാക്യം ഇപ്പം എന്തോ ഇവിടെ സംഭവിക്കുന്നത് ആക്ച്വലി. അപ്പം ഇതൊക്കെ ആക്ച്വലി യഹൂദന്മാർക്ക് അറിയാമെങ്കിലും ഇവരെന്ത് ചെയ്യുന്നില്ല? ഇവിടെ അപ്പോൾ നമ്മൾ വായിച്ചതാ, മാനസാന്തരത്തിലേക്ക് അടുക്കുന്നില്ല. അതിൻ്റെ കാരണം, എന്നാൽ നിൻ്റെ കാഠിന്യത്താലും. അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞിട്ടും മനുഷ്യൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അവൻ്റെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടിരിക്കുക. അടുത്ത വാക്യം പറയുന്നു, അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി. അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞു, ദൈവത്തിൻ്റെ വിധി, ഗോഡ്സ് ജഡ്ജ്മെൻ്റ് എങ്ങനെയുള്ളതാ? സത്യാനുസരണമായിട്ടുള്ളതാ. അടുത്ത വാക്യം ഇവിടെ പറയുന്നു, ദൈവത്തിൻ്റെ വിധി എന്നുള്ളത് എങ്ങനെയുള്ളതാ? നീതിയുള്ള വിധിയാ. അപ്പം നമുക്ക് ആർക്കായാലും, യഹൂദന്മാർക്കാണെങ്കിലും ജാതികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും, ദർ ഈസ് നോ ഈസി വേ ടു എസ്കേപ്പ്. റൈറ്റ്? നമ്മൾ അളക്കുന്ന അളവിനാൽ ദൈവം നമ്മളെന്ത് ചെയ്യും? നമ്മൾ വിധിക്കുന്ന വിധിയാൽ ദൈവം നമ്മളെന്ത് ചെയ്യും? ഇവിടെ പറയുന്നു, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് യു ജസ്റ്റ് ഡോണ്ട് നോ ഓൾ ദീസ് തിങ്സ്. പക്ഷേ ഹൃദയം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കഠിനപ്പെട്ടുകൊണ്ടിരിക്കുക. പിന്നെ സംഭവിക്കുന്നു, ഹൃദയം എന്തായിക്കൊണ്ടിരിക്കുക? അനുതാപമില്ലാത്ത ഹൃദയം ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താ? യാ, വി ആർ ആക്ച്വലി ട്രഷറിങ് അപ്പ് ദ റാത്ത് ഓഫ് ഗോഡ്. വി ആർ ട്രഷറിങ് അപ്പ് ദ റാത്ത് ഓഫ് ഗോഡ്. ഇന്നലെ നമ്മൾ യാക്കോബിനെ പറ്റിയാണ് എൻകൗണ്ടർ, വി ആർ ബീൻ ടോക്കിംഗ് അബൌട്ട് എൻകൗണ്ടേഴ്സ്. ടുഡേ ഓൾസോ വിൽ ബി ടോക്കിംഗ് അബൌട്ട് എൻകൗണ്ടേഴ്സ്. അപ്പോൾ ദൈവത്തിന് വലിയ ആഗ്രഹമുണ്ടായിരുന്നോ ജേക്കബിന് ഒരു ഉളുക്കിടണമെന്ന്, യാക്കോബിന് ഒരു ഉളുക്കിടണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നോ? ഞാൻ നിങ്ങളോട് ചോദിക്കുക, കാരണം എന്താ? ഉളുക്കിടാനുള്ളതായ കാരണം എന്താ? യാ, ദാറ്റ് ഈസ് ദെയർ, ഹി ഡിഡ് ലെറ്റ് ഗോഡ് ബട്ട് ബിക്കോസ് ഹി വാണ്ടഡ് ദ ബ്ലെസ്സിങ്. അൺടിൽ ആൻഡ് അൺലെസ് യു ബ്ലെസ് മീ, ഐ എം നോട്ട് ലെറ്റ് യു ഗോ. ദാറ്റ് ഈസ് ദെയർ. പക്ഷേ ഉളുക്ക് വീഴാനുള്ളതായ കാരണം, ദൈവത്തിൻ്റെ സന്നിധിയിൽ മല്ലു പിടിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ്റെ ഹൃദയം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കഠിനപ്പെട്ടുകൊണ്ടിരിക്കുക. കാര്യം, ഹീ ഈസ് നോട്ട് ഈവൻ വില്ലിംഗ് ടു സേ ദാറ്റ് ഹു ഈസ്. വർഷങ്ങൾക്ക് മുമ്പ് അവൻ ആരാണെന്നാ പറഞ്ഞത് പിതാവിനോട്? ഏശാവാണെന്നാ പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹം ഇപ്പം മുമ്പിൽ നിൽക്കുമ്പോഴും ആരുടെ മുന്നിലാണ് നിൽക്കുന്നത്? ദ ക്രിയേറ്ററിൻ്റെ മുന്നിൽ നിൽക്കുക. ക്രിയേറ്ററിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, ഈ ദൈവത്തോടൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, ജീവിതത്തിൽ എന്ത് ചെയ്തു? തെറ്റ് സംഭവിച്ചു പോയി. അതിനെ കൂട്ടു നിന്നൊരു മാതാവും ഉണ്ട്, അത് പോട്ടെ. അപ്പം തെറ്റ് സംഭവിച്ചു പോയി. ദൈവമേ നീ അങ്ങോട്ട് നിക്ഷേപിക്കുക, ഈ മല്ലുപിടുത്തത്തിൻ്റെ ഒരാവശ്യമില്ലായിരുന്നു. ഇനി അതല്ല, ഞാൻ ഇന്നലെ രാത്രിയിലും പോയി ആ വേദവാക്യം വായിച്ചപ്പോൾ ദൈവവുമായി ഒരു മനുഷ്യൻ മല്ലുപിടിക്കണമെന്ന് ചിന്തിച്ചു നോക്കി, റസിൽ ചെയ്യണമെങ്കിൽ. അപ്പം പുള്ളിക്കാരൻ ആവുന്ന പണി നോക്കി അദ്ദേഹത്തിൻ്റെ രീതിയിൽ ആരെ കൊണ്ടുവരാൻ. He tried his best. എൻ്റെ ചിന്താഗതിയിൽ ദൈവം എന്ത് ചെയ്യണം? അവസാനം ദൈവം പറഞ്ഞ് ഞാൻ പോവാ. ഉഷ സുദിക്കുന്നല്ലോ, ഞാൻ പോവാ, നീ ഇവിടെ ഇരുന്നോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോ, നീ എന്നെ അനുഗ്രഹിച്ചല്ല, എന്ത് ചെയ്തില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവകോപം ചരതിച്ചു വെക്കരുത്, ട്രഷറപ്പ് ചെയ്യരുത്. നീ ആരാണെന്നുള്ളതായ അവസ്ഥ എല്ലാ ദിനവും ദൈവത്തോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. നമുക്ക് ഈ മാനസാന്തരം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റൊക്കെ ഇന്ന് ഔട്ട് ഓഫ് ഫാഷനാണ്. ഇന്ന് പാസ്റ്റർ, യുനോ, ദേർ ഈസ് നോ കണ്ടംനേഷൻ ഫോർ ദോസ് ഹു ആർ ഇൻ ക്രൈസ്റ്റ്. നമുക്ക് ആ വാക്യങ്ങളൊക്കെയാണ് ഭയങ്കര ഇഷ്ടം, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് ആ വാക്യം വായിക്കണം. ദർ ഈസ് നോ കണ്ടംനേഷൻ ഫോർ ദോസ് ഹു ആർ ഇൻ ക്രൈസ്റ്റ്. അപ്പോൾ ഇൻ ക്രൈസ്റ്റ് എക്സ്പീരിയൻസ് നമുക്ക് എല്ലാ ദിവസവും ഉണ്ടാകണം. അതല്ലെങ്കിൽ എന്ത് സംഭവിച്ചുകൊണ്ടേയിരിക്കും? ഞാനത് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ദർ ഈസ് നോ, യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, യു ഷുഡ് എൻറ്റർ ത്രൂ ദ നാരോ ഗേറ്റ്. എടാ, ലോകം തരുന്നത് വിശാലമായ വീതിയുള്ള വഴിയാണ്, പക്ഷെ അതിൽ കൂടി നമ്മൾ എൻറ്റർ ചെയ്യുകയാണെങ്കിൽ, അതിൽ കൂടി നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ, ഇറ്റ് ഈസ് വെരി ഈസി തിങ്. അപ്പോൾ ഇവിടെ വായിക്കുന്നു, എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്കു തന്നെ കോപം. അപ്പം ഇത് ദൈവത്തിൻ്റെ കുഴപ്പമാണോ? ദൈവത്തിൻ്റെ കുഴപ്പമാണോ? പിന്നെ ആരുടെ കുഴപ്പമാണ്? അപ്പം ഈ സംഭവിക്കുന്നതെല്ലാം നമ്മുടെ കുഴപ്പമാണ്. ഉളുക്ക് വീഴുന്നുണ്ടെങ്കിൽ നമ്മുടെ കുഴപ്പമാണ്, അടി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കുഴപ്പമാണ്. ഇന്ന് നമ്മളുണ്ടല്ലോ, അടി വന്നാൽ നമ്മൾ പറയാം, ആ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇച്ചിരി അടിയൊക്കെ വേണം, അടിയൊക്കെ വേണം. ഞാൻ 2 വർഷം മുമ്പുള്ളതായ കുമ്പനാട് കൺവെൻഷനാണെന്ന് തോന്നുന്നു, കെ എൻ ജോസഫ് അപ്പച്ചൻ ഇങ്ങനെ ഒരു പ്രസംഗം പ്രസംഗിച്ചായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു അപ്പച്ചൻ പറഞ്ഞത്, ഏകദേശം അപ്പച്ചൻ്റെ അറിവിൽ 4 പാസ്റ്റർമാർ ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു. 4 പാസ്റ്റർമാർ ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു. 22 വിശ്വാസികൾ എന്ത് ചെയ്തു? ആക്സിഡൻറ്റിൽ മരിച്ചു. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞ അവർ അതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. ഇന്ന് നമ്മൾ പറയും, ദൈവത്തിന് അറിയത്തില്ല ഒരു മനുഷ്യൻ എങ്ങനെ മരിക്കേണ്ടെന്ന്. ദൈവത്തിന് അറിയാമല്ലോ എങ്ങനെ ഒരു മനുഷ്യൻ. അപ്പോൾ അത് ചിലപ്പോൾ ആക്സിഡൻറ്റിൽ കൂടി ആയിരിക്കും. ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഈസി ആയിട്ട് ഒഴിയാൻ പറ്റും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്, നമ്മൾ വണ്ടിക്കകത്ത് കയറുമ്പോൾ അപ്പച്ചൻ പറഞ്ഞ, നീ രക്തം മുദ്രയിട്ട് പ്രാർത്ഥിക്കണം. സാത്താൻ നിന്നെ തൊടാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? മുദ്രയിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ എന്ത് സംഭവിച്ചാലും അത് ദൈവഗത പ്രകാരം സംഭവിച്ചു എന്നുള്ളതായ ഒരു ചിന്തയിൽ നമ്മൾ പോകരുത്. ഉളുക്ക് വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുക, ഉളുക്ക് സംഭവിച്ചതാണോ? ഉളുക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ നീ എപ്രകാരം ജീവിക്കുന്നു എന്നുള്ളതായ ഒരു ചിന്താഗതി നമ്മൾ ഭരിക്കണം. ഇപ്പം ഒരു പാസ്റ്റർ ഇവിടെ നിന്ന് നോക്കുമ്പോൾ, നിങ്ങൾ അത്രമാത്രം ഹോളിയായിട്ടാണ് ജീവിക്കുന്നതെന്ന് കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്യുവാനുള്ളതായ പ്രാപ്തിയൊന്നും എനിക്കില്ല. എന്നാൽ നിങ്ങളുടെ ആത്മീക ജീവിതം നല്ലതുപോലെ നോക്കുവാൻ കഴിവുള്ളവർ നിങ്ങൾ മാത്രമാണ്. കാര്യം ഞാൻ ചിലപ്പോൾ നിങ്ങളെ ഉള്ളതുപോലെ കാണത്തില്ലായിരിക്കും, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ആരാധിക്കുന്ന രക്ഷകൻ, ആ സേവിയർ, ഹീ നോസ് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് അസ്. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ഉളുക്ക് വീണാലും, ഒരടി വന്നാലും, ഒരു ദൈവകോപം നമ്മുടെ കുടുംബത്തിന് നേരെ വന്നാലും, അതിൻ്റെ പുറകിൽ, കർത്താവേ, ഞാൻ ദൈവീക വഴി വിട്ടാണോ പോകുന്നത്, ഞാൻ ദൈവകോപം ചരതിച്ചു വെക്കുകയാണോ എന്നുള്ളതായ ഒരു ചിന്താഗതി നമ്മളെ ഭരിക്കണം. ഞാൻ പറഞ്ഞത്, പ്രിയ, അപ്പച്ചൻ പറഞ്ഞപ്പോൾ എന്നെ ഭയങ്കരമായി ഇത് ചിന്തിപ്പിച്ചു. ഞാൻ ഈ ഇടയ്ക്ക് ഞാനിങ്ങനെ പ്രിയ സാമൂഹങ്ങളോട് ഞാൻ പറയുകയായിരുന്നു, ഇവിടെ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു എനിക്കൊന്ന് കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു, 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു പാസ്റ്ററുടെ മകൻ ബൈക്ക് ആക്സിഡൻറ്റിൽ ഏനാത്ത് വെച്ച് മരിച്ചു. അതേപോലെ രണ്ടും മൂന്ന് ദിവസം മുമ്പ് എൻ്റെ ഫാദർ 9 ദിവസം ശുശ്രൂഷിച്ച അന്നമ്മ പ്രവാചകി എന്ന് പറയുന്ന അമ്മച്ചിയുടെ ചർച്ചിലുള്ള 17 വയസ്സുള്ളൊരു ചെറുക്കൻ ബൈക്ക് ആക്സിഡൻറ്റിൽ അവൻ മരിച്ചു ഓൺ ദ സ്പോട്ട്. ആ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല, അവനെ ഇടിച്ച രണ്ടു പേർക്കും ഒരു കുഴപ്പമില്ല, പക്ഷേ ഈ ചെറുക്കൻ അവൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. 2 ദിവസം മുമ്പ് ഞാൻ ആ ഫ്യൂണറൽ സർവീസ് കാണുകയാണ്. ഐ സ്ട്രോങ്ലി ബിലീവ് ദർ ഈസ് സംതിങ് റോങ് വിത്ത് ചർച്ചസ്. ദർ ഈസ് സംതിങ് റോങ് വിത്ത് ചർച്ചസ്. ഐ ബിലീവ് ദീസ് ആർ ടൈംസ് ദറ്റ് വി ആസ് ചർച്ച് ഷുഡ് വേക്ക് അപ്പ്. വി ഷുഡ് വേക്ക് അപ്പ്. ഇന്ന് ഐപാസിൽ ഒരു സംഭവം നടക്കുന്നില്ലെങ്കിൽ നമ്മളിവിടെ വായിച്ചതുപോലെ ആ ദൈവത്തിൻ്റെ ദയ കൊണ്ട, ദൈവത്തിൻ്റെ ദീർഘക്ഷമ കൊണ്ട, ദൈവത്തിൻ്റെതായ കരുണ കൊണ്ട് അത് നമ്മൾ അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കരുത്. നമ്മൾ ദൈവത്തോട് അടുത്തുകൊണ്ടേയിരിക്കണം. യഥാർത്ഥമായ ദൈവം ആഗ്രഹിക്കുന്ന മാനസാന്തരത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കണം. ആറാം വാക്യം, ഇറ്റ് ഈസ് ഈവൻ മോർ പവർഫുൾ. വായിച്ചാട്ട് മലയാളത്തിൽ. മതി മതി മതി, നമുക്ക് ഓരോ വാക്യമായിട്ട് പോവാം. നമുക്ക് ഇവിടെ എന്തോ നമ്മൾ വായിച്ചത്, ആ ആ നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? എന്ന് വെച്ചാൽ നമ്മുടെ പ്രവൃത്തിക്ക് അനുസരിച്ച് ആര് നമ്മളെ ഇത് ചെയ്തിരിക്കും? നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് മനസ്സിലാക്കണം. മാതാപിതാക്കൾ ഇത് മനസ്സിലാക്കണം. മാതാപിതാക്കൾ ഇത് മനസ്സിലാക്കണം. പാസ്റ്റർ ഇത് മനസ്സിലാക്കണം. ദൈവം വിധിക്കുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, വിശ്വാസികളെക്കാളും കൂടുതൽ അടി കിട്ടാൻ പോകുന്ന പാസ്റ്റർമാർക്ക്. യെസ്, കാര്യം യഥാർത്ഥമായ ആത്മീക വീക്ഷണത്തോടുകൂടി ദൈവജനത്തെ നയിക്കേണ്ടതായ രീതിയിൽ നയിച്ചില്ലെങ്കിൽ അവസാനം നമ്മൾ എത്ര ആടുകളെ പോഷിപ്പിച്ചിട്ടുണ്ട്, വഴി നടത്തിയിട്ടുണ്ട്, ഇതിനെല്ലാം അക്കൗണ്ട് എന്ത് ചെയ്യണം? അപ്പോൾ ഞാൻ തെറ്റായ രീതിയിൽ ഐപാസിനെ നയിച്ചാൽ, ഞാൻ തെറ്റായ രീതിയിൽ നിങ്ങളുടെ സംതൃപ്തിക്ക് വേണ്ടി, എൻ്റെ സംതൃപ്തിക്ക് വേണ്ടി ഞാൻ അതേ രീതിയിൽ ദൈവോചനം നിങ്ങളെ പഠിപ്പിച്ചാൽ, ഇവിടെ ദൈവോചനം പറയുന്നുണ്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് അവൻ തക്ക പകരം എന്ത് ചെയ്യും? ഇന്നലെ ഐ പി സിയുടെ കോൺഫറൻസ് ഓക്ലോമായിൽ, ഒർലാൻഡോയിൽ നടക്കുകയാണ്. അപ്പം ഓക്ലോമായിൽ അതായത് ഷൂ പാസ്റ്റർ, നിങ്ങൾ പറ്റുവാണെങ്കിൽ ആ മെസ്സേജ് പോയി ഒന്ന് കേൾക്കണം. അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ, അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഇന്ന് നമ്മൾ ആക്ച്വലി ഈ പെന്തക്കോസിൻ്റെ അനുഭവത്തിലായിരിക്കുമ്പോൾ തന്നെ ഈ ആത്മാവിൻ്റെ നിറവിലുള്ളതായ ജീവിത ശൈലികളാണ് നമ്മളെ ഭരിക്കേണ്ടത്. ആത്മാവിൻ്റെ നിറവിലുള്ളതായ ഭരണകൂടം ദൈവസഭ എന്ത് ചെയ്യണം? ഭരിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇന്ന് പെന്തക്കോസ് സമൂഹത്തിലൊരു വിഷയമുണ്ടായാൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സമയമില്ല. കാര്യം വക്കീലന്മാർ നമ്മുടെ പോക്കറ്റിരിക്കുക. നമ്മൾ ആദ്യമേ ചെയ്യുന്നത് എന്താ? നമ്മൾ വക്കീലിനെ വിളിക്കും. നമ്മൾ വക്കീലിനെ വിളിച്ച് പറയാം, ആ വി ഹാവ് എ പ്രോബ്ലം. കാര്യം ഇന്ന് പെന്തക്കോസ് സമൂഹങ്ങളിലുള്ള കൺവെൻഷനും മുഴുവനും മന്ത്രിമാരെ കൊണ്ടിരിക്കാൻ സമയമില്ല. കാര്യം ഇന്ന് ഫുള്ള് പിടിപാടാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്, നമ്മൾ പെന്തക്കോസിൻ്റെ അനുഭവമുള്ളവൻ, നമുക്ക് കോടതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ നീതിയോടൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നീതിയോടുകൂടി വിധിക്കുന്ന ഒരു സ്വർഗസ്ഥനായ ദൈവമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവസഭ ഇതിലോട്ടാണ് മടങ്ങി വരേണ്ടത്. നമ്മുടെ ഭരണകൂടം ഇതിലോട്ടാണ് മടങ്ങി വരേണ്ടത്. ദൈവദാസന്മാർ ഇതിലേക്കാണ് മടങ്ങി വരേണ്ടത്. ഞാനൊന്ന് വിശ്വസിക്കുന്ന പ്രിയ യുവാക്കളെ, നമ്മുടെ കുടുംബങ്ങളുള്ളതായ എന്ത് വിഷയമായിരുന്നാലും, നമ്മുടെ ദൈവസഭയ്ക്കകത്തുള്ളതായ എന്ത് വിഷയമായിരുന്നാലും, പ്രാർത്ഥനയാൽ എല്ലാത്തിനും ഒരു അവസാനം വരും. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവസഭയുണ്ടെങ്കിൽ, ആത്മനിറവിൽ ആരാധിക്കുന്ന ഒരു ദൈവസഭയുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെതാകുന്ന പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ഒരു ദൈവസഭയുണ്ടെങ്കിൽ, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ദൈവമല്ല ഈ 2019 ഈ ജൂൺ മാസത്തിലും ആ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധിക്കും. ഇവിടെ നമ്മൾ വായിച്ചു, അവൻ ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. പ്രിയ ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കണം, There is no difference between Jews and Gentiles. There is no difference between Jews and Gentiles. ദൈവസഭ ഒന്നടങ്കം ഒന്നായി നിൽക്കണം. There is no division. God is not pleased. God is not pleased. യഹൂദന്മാർ വിശ്വസിച്ചു, ദൈവകോപം ആർക്ക് വേണ്ടി മാത്രമുള്ളതാ? യഹൂദന്മാർ ജാതികൾക്ക് വേണ്ടി മാത്രമുള്ളതാ. എന്നാൽ യഥാർത്ഥമായി ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസിൽ കൂടി പറയുകയാണ്, യഹൂദന്മാരെ, There is no excuse for you. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ, നിങ്ങൾ ജാതികളെ ഒരു മെഷർമെൻ്റ് കൊണ്ട് അളച്ച് അളന്നാൽ അതേ അളവ് കൊണ്ട് തന്നെ ആയിരിക്കും നിങ്ങളെ എന്ത് ചെയ്യുന്നത്? ദൈവം അളക്കുന്നത്. ഏഴാം വാക്യം. ആ ആ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ഇതിൽ നിന്ന് നമുക്ക് മാറിയ ഒരു ജീവിതം വേണമെങ്കിൽ, ഇതിൽ വായിച്ചിരിക്കുന്ന ഒരു വാക്ക് മാത്രം ഞാൻ ഒരു വാക്ക് മാത്രം എടുക്കുന്നു, നിത്യജീവനെ ലക്ഷ്യമാക്കി നമുക്കങ്ങ് ജീവിക്കാം. നിത്യജീവനെ ലക്ഷ്യമാക്കി നമുക്കങ്ങ് ജീവിക്കാം. നിത്യജീവനെ ലക്ഷ്യമാക്കി നമുക്കങ്ങ് ജീവിക്കാം. പ്രിയ മക്കളെ, നമ്മുടെ ദൈവസഭ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് കടന്നു വരണം. സിയാറ്റിലുള്ളതായ ദൈവസഭകൾ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് കടന്നു വരണം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ദൈവിക സ്നേഹം നമ്മളെ ഭരിക്കുന്നില്ലെങ്കിൽ, നമ്മളിനി എത്ര പ്രസംഗിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും ഒരു ദൈവിക പ്രവൃത്തി വെളിപ്പെടുകയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ദൈവിക സ്നേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശക്തമായ ഒരു ദൈവിക പ്രവൃത്തി, കർത്താവേ എൻ്റെ കൂട്ടു സഹോദരനെ, എൻ്റെ കൂട്ടു സഹോദരിയെ സ്നേഹിക്കുവാൻ. കാര്യം അങ്ങനൊരു കാര്യം സംഭവിച്ചില്ലെങ്കിൽ, നമ്മളിപ്പോൾ ഇവിടെ വായിച്ചതുപോലെ, ആ നിത്യജീവൻ്റെതായ അനുഭവം നമ്മളിൽ നിന്ന് നഷ്ടമാക്കപ്പെടുക തന്നെ ചെയ്യും. നിത്യജീവൻ, ദാറ്റ് ഈസ് ഓൺലി ഫോക്കസ്. വി ആസ് ഐ പാസ് ആസ് വി ലിവ് ഓൺ ദിസ് എർത്ത്, വി ഓൺലി ഹാവ് വൺ ഡിസയർ, ദ ലോർഡ് സംഹൗ എൻ്റർ ത്രൂ ദ നാരോ ഗേറ്റ്, ഇടുക്കുവാതിലൂടെ പ്രവേശിച്ച് ആ നിത്യജീവനെ അനുഭവിക്കുവാനുള്ളതായ ഒരവസരത്തിലേക്ക്, ആ ഒരു ആഗ്രഹത്തിലേക്ക് ദൈവസഭയെ നയിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഇന്നലെ കോട്ടേജ് മീറ്റിംഗ് ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും അങ്ങനെയുള്ളതായ ട്രാപ്പിൽ പെടാതിരിക്കട്ടെ. ശക്തമായ ദൈവോദനം പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഇപ്പോഴും പ്രസംഗിക്കുന്നുണ്ട് അദ്ദേഹം. There is no heaven. There is no hell. Yeah. Oh, and you don't be surprised. There is no heaven. There is no hell. What God is desiring is, we should bring down heaven here. We don't even have to long to go there. Bring down heaven here. But yani ingane endikkuyirunnu Yesu Christ shishyanmare prarthikkuvan padipichappol engana parnathu സ്വർഗസ്ഥനായ, അപ്പൊ ഈ ദൈവം എവിടെ ഇരിക്കുന്നേ? യേശു പറഞ്ഞു, ഞാൻ പോകുന്നു. എന്തിനു വേണ്ടി? അനേകം വാസസ്ഥലങ്ങൾ. ഇന്ന് ഇങ്ങനൊരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. യൂണിവേഴ്സലിസം. ക്രൈസ്റ്റ് ഡൈഡ് ഫോർ എവരി വൺ. സോ എവരി വൺ ഈസ് സേവ്ഡ്. Everyone has Jesus. അങ്ങനെ അപ്പോസ്തലനായ പൗലോസ് പറയണ്ടായിരുന്നല്ലോ, വിശ്വസിക്കുന്ന ഏവനും. യെസ്, ദേർ ഈസ് ട്രൂത്ത്. അതാ പറഞ്ഞത്, നമ്മൾ ശ്രദ്ധിച്ചതൊക്കെ കേട്ടില്ലെങ്കിൽ ദൈവവചനവുമായി നമ്മളൊന്ന് താരതമ്യപ്പെടുത്തി നോക്കണം. ജീസസ് ഡൈഡ് ഫോർ എവരി വൺ. യെസ്, ഗോഡ് സോ ലവ് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ. ബട്ട് ദ നെക്സ്റ്റ് വേർഡ് സേസ് ഫോർ ദോസ് ഹു ബിലീവ്. So there is a reality that God died for everyone. But the after effect, if that has to become applicable in your life, then you have to believe. Appa vishwasikkathavane endilla ingare yugathila nammal jeevikkunnathu valare prarthanayodu koodi suvisheshathil oru vaakyam yeshu thanne parayunnundu, avasanathollam sahichu nikkunnavan rakshikkappadum. ഒരു പ്രത്യേക യുഗത്തിലാണ് ഞാനൊരു ഐ പി സി കാരനായതുകൊണ്ടല്ല, ഞാൻ ഐ പി സി പ്രൊമോട്ട് ചെയ്യുകയല്ല, ബട്ട് ഐ എം സോ താങ്ക്ഫുൾ അബൌട്ട് യുനോ പാസ്റ്റർ ബാബു ചെറിയാനോ. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, 25 വർഷമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികളെ എടുത്തു കളഞ്ഞിരിക്കുക ദൈവസഭകളിൽ നിന്ന്. ഇന്ന് ദൈവസഭ ആ ഒരു അനുഭവത്തിലേക്ക് മടങ്ങി വരണം, ആ ഒരു അനുഭവത്തിലേക്ക് മടങ്ങി വരണം. ഞാൻ വിശ്വസിക്കുന്നത് ആത്മനിറവ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അന്യഭാഷ മാത്രമല്ല, കൂട്ടു സഹോദരനെ സ്നേഹിക്കുവാൻ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാനുള്ളതായ വലിയ ദൈവിക ശക്തികൾ നമ്മൾ പ്രാപിച്ചുകൊണ്ടേയിരിക്കും. പ്രിയ മക്കളെ, നമുക്ക് ആ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം, ആത്മശക്തിയുടെ അനുഭവത്തിലേക്ക്. കൂട്ടു സഹോദരനെ സ്നേഹിക്കുന്ന, കൂട്ടു സഹോദരിയെ സ്നേഹിക്കുന്ന സഭ ഒന്നടങ്കം ഒന്നായി നിൽക്കുന്നതായ ആ ആത്മാവിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അവർ ഗോഡ് ഈസ് എൻ ഇംപാർഷ്യൽ ഗോഡ്. ദൈവൻ ന്യായം വിധിക്കുമ്പോൾ സത്യാനുസരണമായിട്ടാണ്, ദൈവ ന്യായം വിധിക്കുമ്പോൾ നീതിയോടുകൂടിയാണ്. പ്രിയ ദൈവമക്കളെ, നിൻ്റെ ജീവിത ശൈലി കൊണ്ടോ നിൻ്റെ ജീവിത സെറ്റപ്പ് കൊണ്ടോ നീ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറണമെന്നില്ല. ഇന്ന് ദൈവഹിതപ്രകാരമുള്ളതായ ഒരു ജീവിതമല്ല നിന്നെ ഭരിക്കുന്നതെങ്കിൽ ഈ ദൈവവചന പഠനത്തിൽ കൂടി ദൈവം നമ്മളെ മനസ്സിലാക്കുന്നു, കർത്താവിൻ്റെ ദയയും കർത്താവിൻ്റെ ദീർഘക്ഷമയും കർത്താവിൻ്റെതാകുന്ന കരുണയും നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കണം. ഇന്ന് നമ്മളെ ഉള്ളതുപോലെ അറിയാവുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. നമുക്ക് യേശുവിനോട് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? കർത്താവേ, എൻ്റെ ദൈനംദിന ജീവിതം യേശുവിനെ അടുത്തറിയുന്ന ഒരു ജീവിതമായി മാറട്ടെ, ആത്മാവിൻ്റെ നിറവുള്ളതായ ഒരു ജീവിതമായി മാറട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അനുഭവിക്കുന്ന ഒരു ജീവിതമായി മാറട്ടെ. നമുക്ക് ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവേ, ദൈവകോപം ഞങ്ങൾ കർത്താവെ അനുതാപമില്ലാത്ത ഹൃദയത്താലും കർത്താവെ ഹൃദയം കാഠിന്യപ്പെട്ട് ഞങ്ങൾ ചരിതിച്ചു വെക്കുന്നതായ അവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറട്ടെ കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവം ആരാണെന്ന് മനസ്സിലാക്കുവാൻ, ദൈവിക പ്രവൃത്തികൾ മനസ്സിലാക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ, അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ. ഈ സിയാറ്റലിൻ്റെ പ്രദേശത്ത് കർത്താവെ ദൈവം ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കട്ടെ കർത്താവെ. ഹെൽപ്പ് അസ് ടു റീച്ച് ദ അൺറീച്ച്ഡ്. ഹല്ലേലൂയ. സുവിശേഷം മറ്റുള്ളവരിലേക്ക് അറിയിക്കുവാൻ കർത്താവെ, ഞങ്ങളുടെ സ്പിരിച്വാലിറ്റി കർത്താവെ ഈ ഫോർ വാൾസിനുള്ളിലല്ല, പിന്നെയോ ഈ സുവിശേഷം ഞങ്ങൾ മറ്റുള്ളവരിലേക്ക് അറിയിക്കുവാൻ വേണ്ടി കർത്താവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ദൈവസഭയെ അങ്ങനെ എഴുന്നേൽപ്പിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് എഴുന്നേൽപ്പിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കർത്താവെ. ഞങ്ങളുടെ ഈ സിയാൽ കർത്താവെ 3 ദൈവസഭകൾ ഉണ്ടല്ലോ, ആ ദൈവസഭകളുമായി ഒരുമിച്ച് പോകുവാൻ, ഹല്ലേലൂയ, സ്നേഹം പ്രകടിപ്പിക്കുവാൻ കർത്താവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആത്മനിറവുള്ളതായ ആരാധനകൾ അങ്ങ് ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശു ഞങ്ങളെ സ്നേഹിക്കുന്നത് പോലെ ഞങ്ങളുടെ കൂട്ടു സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ, അതിനുവേണ്ടി ഞങ്ങളെ ഉത്സാഹരാക്കി തീർക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആരാധന കർത്താവെ വലിയൊരു അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണം. ഞങ്ങളുടെ മലയാളം വർഷിപ്പ്, ഞങ്ങളുടെ ഇംഗ്ലീഷ് വർഷിപ്പ് എല്ലാം അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് ആയി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.